നമസ്കാരം. ജ്യോതിർഗമയ എന്ന ഈ വേദിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതം ഒരു സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ് എന്ന് പറയാറുണ്ട്. ബാലൻസ് തെറ്റാതിരിക്കണമെങ്കിൽ മുന്നോട്ട് പോയേ മതിയാകും. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. മുന്നോട്ട് പോകണമെങ്കിൽ ഏതു വഴിയെ പോകണം? ശരിയായ ലക്ഷ്യമില്ലെങ്കിൽ എല്ലാ വഴികളും ശരിയായി തോന്നിയേക്കാം. മനുഷ്യവംശത്തെ നേരിടുന്ന പ്രശ്നവും ഇത് തന്നെയാണ്. ഏതു വഴിക്ക് പോകണം? ലക്ഷ്യത്തെ നിർദ്ധാരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പിരിമുറുക്കങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കൂടുതലായി അനുഭവപ്പെടുന്നു. ഈ പിരിമുറുക്കങ്ങൾ ഇല്ലാത്തൊരു ജീവിതം സാധ്യമാണ്? പിരിമുറുക്കം എന്നാൽ എന്താണ്? ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിത വിജയത്തിലേക്ക് നമുക്ക് എങ്ങനെ നടന്നെടുക്കാൻ കഴിയും? കൂടുതൽ മികച്ച മനോഭാവങ്ങളിലേക്ക്, കൂടുതൽ തുറന്ന കാഴ്ചപ്പാടുകളിലേക്കുള്ള ഒരു യാത്രയാണിത്. ജ്യോതിർഗമയ നമ്മളെ എത്തിക്കുന്നത് ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കാണ്. ഈ യാത്രയിൽ നിങ്ങൾ തീർച്ചയായും നമ്മോടൊപ്പമുണ്ട്. എന്നത്തെയും പോലെ ഈ യാത്രയിൽ നമ്മെ നയിക്കാൻ പിരിമുറുക്കത്തിന്റെ നാൾവഴികളിലൂടെ മാനവ ജീവിതത്തെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് നയിക്കാൻ ബ്രഹ്മകുമാരി സീശ്വരീ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോട് കൂടെയുണ്ട്. സിസ്റ്റർ, ജ്യോതിർഗമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. നമ്മൾ പിരിമുറുക്കത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചു വന്നത്. ജീവിത വിജയം നേടാൻ വേണ്ട ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കി. സകാരാത്മക ചിന്തനം, പോസിറ്റീവ് തിങ്കിങ് എങ്ങനെ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. പിരിമുറുക്കം എന്ന നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. കാരണം പലരും, കൂടുതൽ പേരും പിരിമുറുക്കത്തിന് അടിമപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിലും തങ്ങൾ അതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന ബോധമില്ലാതെ ജീവിക്കുന്നു എന്ന് പറയുന്നു. ഇത് തീർച്ചയായും ഭയാനകമായ ഒരു സിറ്റുവേഷനാണ്. എനിക്ക് പിരിമുറുക്കമുണ്ട് എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും?
സ്ട്രെസ് അഥവാ പിരിമുറുക്കം എന്ന് പറയുന്നത് വരുന്നത് തന്നെ, അതിനെക്കുറിച്ച് പറയുന്ന ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഇറ്റ്സ് എ ഫോം ഓഫ് പെയിൻ എന്നാണ് പറയുന്നത്. നമുക്ക് എവിടെയോ ഒരു വേദന അനുഭവപ്പെടുന്നു. ആ വേദന മനുഷ്യന്മാർ വിചാരിക്കുന്ന എനിക്കൊരു വേദനയാണ്. പല വിധത്തിലുള്ള വേദനയാവാം. ഒരുപക്ഷെ മാനസികമായിട്ട് അനുഭവപ്പെടാം, അതല്ലെങ്കിൽ അത് ശാരീരിക രോഗങ്ങളുടെ ഭാവത്തിൽ മാറിയിട്ട് അനുഭവപ്പെടാം, അതല്ലെങ്കിൽ നമ്മുടെ സംബന്ധങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന സംഘർഷത്തിന്റെ രൂപത്തിൽ അനുഭവപ്പെടാം, അതല്ലെങ്കിൽ നമ്മുടെ കർമ്മ കുശലതയിലുള്ള കുറവുകൾ കൊണ്ട് നമുക്ക് അനുഭവപ്പെടാം. ഏത് വിധത്തിൽ അത് അനുഭവപ്പെടുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും ഏത് സാഹചര്യത്തിൽ അവർ കടന്നു പോകുന്നതിന്റെ ആധാരത്തിലിരിക്കും. പക്ഷെ ഏതെങ്കിലും വിധത്തിൽ ഒരു വേദനയുടെ രൂപത്തിലാണ് എപ്പോഴും ഈ സ്ട്രെസ് നമ്മുടെ അടുത്ത് വരാറ്. അപ്പൊ ആ വേദന എന്ന് വെച്ചാൽ നമുക്കൊരു മെസ്സഞ്ചറാണ്. അതായത് ജീവിതത്തെ കുറിച്ചൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, ദ ലേൺ റീലേൺ ആൻഡ് അൺലേൺ എന്ന് വേണേ പറയാം. കാരണം ജീവിതത്തിന് മുന്നോട്ടുള്ള പാതയിൽ പലപ്പോഴും പുതിയ കാര്യങ്ങൾ നമുക്ക് എന്നും പഠിക്കും. ഒരാൾ എത്ര വരെ
പഠിക്കണം?
അൺലേൺ. എത്ര വരെ ഞാൻ ലൈഫിൽ പഠിക്കണം? മരണം വരെ പഠിച്ചേ പറ്റൂ. പഠിച്ച് ഞാൻ ശരിയെന്ന് വിചാരിച്ച പല കാര്യങ്ങളും കുറച്ചുനാള് മുന്നോട്ട് പോകുമ്പോൾ അത് അബദ്ധം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറക്കാൻ നമ്മൾ തയ്യാറാവണം. അൺലേൺ ആൻഡ് റീലേൺ. കാരണം പഠിച്ചു വെച്ച പലതും ഞാൻ ശരിയെന്ന് വിചാരിച്ചത് തെറ്റാവുമ്പോൾ പുതിയ പാഠങ്ങളെ പഠിക്കേണ്ടിയിരിക്കും. ഞാൻ പഠിച്ചതിനെ വീണ്ടും ഓർക്കേണ്ടിയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ലൈഫിനെ കുറിച്ച് ഡെഫിനേഷൻ പറയാം, ലേൺ റീലേൺ ആൻഡ് അൺലേൺ എന്ന് പറയും. പഠിക്കൂ, പഠിച്ചത് പലതും മറക്കൂ, പഠിച്ചതിനെ വീണ്ടും വീണ്ടും പഠിക്കൂ.
ഇത് വളരെ മനോഹരമായ ഒന്നാണ്. കാരണം ഈ പലതും ആവശ്യമില്ലാത്തത് എടുത്തു വെക്കുന്നത് കൊണ്ട് തന്നെയാണ് പലർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട്. ഭാരം യാത്ര ചെയ്യുമ്പോൾ ഭാരം ഉണ്ടാവരുത്.
അതെ, ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ലെസ് ലഗേജ് ആക്കണം നമുക്ക്. അതിന് പലതും നമുക്ക് മറക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ എപ്പോഴൊക്കെയാണോ നമുക്ക് മറക്കേണ്ട കാര്യം വരുന്നത്, നമ്മൾ മറക്കാതിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വേദന നമുക്ക് ഉണ്ടാക്കും. പുതിയൊരു കാര്യം പഠിക്കേണ്ട ഒരു സന്ദർഭം വരുന്നു, പക്ഷെ ഞാൻ പഠിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അതും എനിക്കൊരു വേദന കാരണമായേക്കാം. അപ്പൊ അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാറ്റം വരാൻ വേണ്ടി വരികയാണ്. പഠിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അറിയിക്കണല്ലോ. അതിനുവേണ്ടി മാത്രം വരുന്നതാണ് ഈ പെയിൻ. അതിന്റെ പേരാണ് നമ്മൾ എന്ത് പറയാം, നമുക്ക് സ്ട്രെസ് എന്ന് പറയാം, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം എന്ന് പറയാം. പക്ഷെ ഇത് വരുന്ന സമയത്ത് സാധാരണ ആളുകൾ ഇതിനെയൊക്കെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം എന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ പറയും സംബന്ധങ്ങളുടെ രൂപത്തിലാണ് അത് നമ്മുടെ അടുത്തെത്തുന്നെങ്കിൽ, ഓ ഇവര് പ്രോബ്ലമാണ്, ഇവര് കാരണം കൊണ്ടാണ്. അതെ അതെ, കാരണം ഇവരിങ്ങനെ എന്നോട് പെരുമാറി, അതുകൊണ്ട് എനിക്ക് സ്ട്രെസ് വരുന്നു. ഇവരൊക്കെ എന്റെ അടുത്ത് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടാവുന്നത്, ഇങ്ങനെയൊക്കെ പറയും. അതല്ല, അദ്ദേഹത്തിന്റെ വർക്ക് എഫിഷ്യൻസിയുടെ കുറവാണെങ്കിൽ എനിക്ക് ഇന്നന്ന സൗകര്യങ്ങളൊക്കെ കുറഞ്ഞു പോയത് കൊണ്ടാണ്
എനിക്ക് ചെയ്യാൻ
പറ്റുന്നില്ല.
കൂടുതൽ നല്ല സ്കൂളിലാണെങ്കിൽ
ഞങ്ങൾ പഠിക്കുമായിരുന്നു, അല്ലെങ്കിൽ പറയും എനിക്ക് ഇന്നതായിട്ട് റിസോഴ്സസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു പെർഫോമൻസ് ആയെന്നെ, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ഓവർ വർക്ക് ചെയ്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പെർഫോമൻസ് കുറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ
മറ്റുള്ള
കണ്ടെത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മനുഷ്യന്മാര് നോക്കുന്നില്ല. അതിലേക്കൊന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ് മാറ്റാം. പക്ഷെ ഈ വേദന വരുമ്പോഴും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഒരു പരിധിയേക്കാൾ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ഇന്റേണൽ പേഴ്സണാലിറ്റി ആന്തരിക വ്യക്തിത്വത്തെ നന്നായി ബാധിച്ചു കളയാൻ തുടങ്ങും.
ഇത്രയും കാരണങ്ങൾ എന്ന് പറഞ്ഞു, ഈ കാരണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും പറ്റുമല്ലോ. കാരണം നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കാരണം നമ്മുടെ ഉള്ളിലെ ശക്തി പവർഫുൾ ആണെങ്കിൽ പുറത്തെ ശക്തിക്ക് ഒരു പരിധിയേക്കാൾ അധികം. ഇപ്പൊ നമ്മൾ രണ്ട് വട്ടം വരയ്ക്കാം, ഒരു വട്ടം പുറത്ത് അതിനുള്ളിൽ ചെറിയ വട്ടം വരയ്ക്കാം. ഈ ചെറിയ വട്ടത്തിന്റെ വലിപ്പം അതിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വിസ്താരം ഒരു പരിധി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പുറത്തെ വട്ടത്തിന് അകത്തെ വട്ടം ഉള്ളിലാക്കി കളയും. അതുപോലെ ഈ ബാഹ്യലോകവും നമ്മൾ ആന്തരിക ലോകവും തമ്മിൽ അങ്ങനെയാണ് ബന്ധം. എന്റെ ഉള്ളിലെ ലോകത്തിനെ ഞാൻ വളർത്തും തോറും ഓട്ടോമാറ്റിക് ആയിട്ട് പുറം ലോകത്തിന്റെ പ്രഭാവം കുറയും. ഒരു പരിധി കഴിഞ്ഞാൽ എന്താവും? എന്റെ പ്രഭാവത്തിനുള്ളിൽ ഞാൻ പുറം ലോകത്തെ ഉൾപ്പെടുത്തിയിരിക്കും. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കും. പറയാറുണ്ടല്ലോ, ബുദ്ധിവാന്മാരായ ആളുകള് ലോകത്തിൽ ജീവിക്കുമ്പോൾ ബുദ്ധിഹീനരായ ആളുകള് ലോകത്തെ നമ്മളിൽ ജീവിക്കാൻ അനുവദിക്കും. ലോകത്തെ നമ്മളിൽ ജീവിക്കാൻ അനുവദിച്ചാല് സ്ട്രെസ്സായി, നമ്മൾ ലോകത്തിൽ ജീവിക്കാൻ പഠിച്ചാൽ നമുക്കിവിടെ ഹാപ്പിയായി ജീവിക്കാം.
അപ്പൊ ലോകത്തില് ഈ പറഞ്ഞ വ്യക്തികളും ഈ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളും എല്ലാം പുറം ലോകത്തിലാണുള്ളത് എന്നാണ്?
പ്രശ്നങ്ങൾ ആദ്യം ഉത്ഭവിക്കുക അകൽ ലോകത്തിനാണ്. അകൽ ലോകത്തെ പ്രശ്നത്തിന് നിങ്ങൾ അറിയാതെയാകുമ്പോഴാണ് പുറം ലോകം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്.
കാരണം ഇപ്പൊ ഞാൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ അതേ ഓഫീസിലേക്ക് തന്നെ പോകണം, അതേ ബോസിനെ തന്നെ കാണണം, അല്ലെങ്കിൽ അതേ പ്രശ്നമുണ്ടാക്കുന്ന ആളെ ഞാൻ വീണ്ടും കാണണം, അതേ സാഹചര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകണം. ഇതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും? കാരണം ഇന്നത്തെ സാഹചര്യങ്ങൾ തന്നെ അങ്ങനെയല്ലേ?
അതെ, നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള പോസിറ്റീവ് തിങ്കിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇത് സിറ്റുവേഷൻ വരുന്ന സമയത്ത് മൂന്ന് രീതിയിൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാം. നമ്മൾ 3A ടെക്നിക്സ് എന്ന് പറയാറുണ്ട്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം, സ്വീകരിക്കാം. 3A ടെക്നിക്സ് എന്ന് പറയും. ഒന്ന് എയിൽ തുടങ്ങുന്ന മൂന്ന് ശബ്ദങ്ങൾ നടത്തും. അത് ഒന്നാമത്തെ പറഞ്ഞ ആക്സെപ്റ്റൻസ്. എന്റെ ബോസിന്റെ കാര്യം വിചാരിക്കൂ, എന്റെ ഓഫീസില് ജോലിക്ക് പോവാതെ എനിക്ക് നിവൃത്തിയില്ല, ജോലിക്ക് പോയേ പറ്റൂ, ജോലിക്ക് പോയി എനിക്ക് ആരെ കൂടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ, ഈ സാറിന്റെ കൂടെ തന്നെ എനിക്ക് പണിയെടുത്തേ പറ്റുള്ളൂ. അപ്പൊ ആ സാർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്റെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടല്ലോ. ഏതൊരു കാര്യത്തിനും ഒരു സൂക്ഷ്മ തലത്തിന് മാത്രമേ ഒരു സ്ഥൂലമായിട്ടുള്ള കാര്യം ഉണ്ടാവാറുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള പോസിറ്റീവ് എനർജി അത് പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആ നെഗറ്റീവിന്റെ പ്രഭാവം സ്വയമേവ അറ്റ്ലീസ്റ്റ് നമ്മളുടെ അടുത്തെങ്കിലും ഇല്ലാതായിക്കോളും. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റിക്കോളുമൊന്നുമില്ല. കാരണം എല്ലാ മനുഷ്യനും അവന്റേതായിട്ടുള്ള ഒരു എനർജി ലെവലിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എനർജി കൊണ്ട് അവരുടെ എനർജിയെ മാറ്റാൻ പറ്റുമോ? മേ ബി, മേ നോട്ട് ബി.
ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ മോശമായി പെരുമാറുന്ന ആൾക്കാരുള്ളത് കൊണ്ടല്ലേ എനിക്ക് ഈ പോസിറ്റീവായി ചിന്തിക്കാം? അപ്പോ ഈ പ്രശ്നം വരുമ്പോ ഞാൻ എങ്ങനെ അതിനെ മറികടക്കും?
ഈ നെഗറ്റീവ് ആളുള്ളത് കൊണ്ട് എനിക്ക് പോസിറ്റീവ് ആക്കേണ്ടി വരുമല്ല. നമ്മൾ വേണ്ടത് എപ്പോഴും നമ്മളൊരു പോസിറ്റിവിറ്റിയാണ്. ആ പോസിറ്റിവിറ്റിന്റെ പ്രഭാവം നമ്മൾ എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നെഗറ്റീവിന്റെ പ്രഭാവം നിങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അത്തരം സിറ്റുവേഷൻസിനുള്ളില്ല. കാരണം ലോകം, ഈ ലോകം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാലോ, ഒരു തോട്ടത്തിൽ ഒരേ വെറൈറ്റി പൂക്കളാണെങ്കിൽ ആ ഗാർഡൻ കാണാൻ എത്ര തവണ പോകും? ഒരിക്കൽ പോകുമായിരിക്കും. ഈ ലോകത്തിന്റെ മനോഹാരിത തന്നെ എവിടെയുള്ളത്? ഒരുപാട് വെറൈറ്റി പൂക്കള്, ഒരുപാട് വെറൈറ്റി സുഗന്ധങ്ങള്, അതുപോലെ ഒരുപാട് വെറൈറ്റി ആളുകള്, അവരുടെ സുഗന്ധങ്ങൾ ഓരോ വെറൈറ്റി ആയിരിക്കും. നമുക്കതുകൊണ്ട് അവരെ നെഗറ്റീവ് എന്ന് മാത്രം പറയാൻ കഴിയില്ല. പക്ഷെ ആ സമയത്ത് അവരിൽ നിന്ന് വരുന്നത് ഒരു പക്ഷെ നെഗറ്റീവ് ആയിരിക്കാം. എന്റെ ഉള്ളിൽ നിന്ന് ഓൾവേസ് തന്നെ ഒരു ഫ്രാഗ്രൻസ് ആണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പ്രഭാവമല്ലേ വരുള്ളൂ, അതിന്റെ പ്രഭാവം വരില്ലല്ലോ. അപ്പോൾ എനിക്ക് ആ ബോസിന്റെ കൂടെ വർക്ക് ചെയ്തേ പറ്റൂ, സോ എന്റെ പോസിറ്റിവിറ്റിയെ ഞാൻ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഒരുപക്ഷെ ഫസ്റ്റ് ടൈം അവരും ആക്സെപ്റ്റ് ചെയ്തോളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണല്ലോ, രണ്ട് വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒന്ന് 100 വാൾട്ടും മറ്റൊന്ന് 50 വാൾട്ടും ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 50 വാൾട്ടിന്റെ പ്രഭാവമല്ലേ 100 വാൾട്ടിൽ എഫക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 100 വോൾട്ട് ബൾബാകുക, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് 50 വോൾട്ട് ബൾബിന് പ്രഭാവം കുറയ്ക്കാൻ സാധിക്കും. ഇനി ചില സിറ്റുവേഷൻസ് കാരണം എനിക്ക് മാറ്റാൻ അതിലൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം വിചാരിക്കും, എനിക്കത് ചാൻസ് നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ നമ്മൾ ഒരു തവളയുടെ ഒരു വെള്ളത്തിൽ ചിലപ്പിക്കും പോലെയാണ്. തവള പലപ്പോഴും അതിന്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. വെള്ളം ഒരു ബൗളിൽ തവളേനെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചാൽ ഒരു പരിധി കഴിയുമ്പോൾ തവള അതിൽ വെന്ത് മരിക്കുകയാണ് ചെയ്യുക. ആ ലെവലിലേക്ക് നമ്മൾ പോകരുത്. അഡ്ജസ്റ്റിംഗ് എവിടെ വരെ വേണം, അത് എവിടെ നിന്നിട്ട് എനിക്ക് മാറ്റാൻ പറ്റണം, ഒരു ചാൻസിന് വേണ്ടി നമ്മളെപ്പോഴും നമ്മളെ ഓപ്പൺ ആക്കി വെച്ചേക്കണം. അപ്പൊ നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും.
അതിനാൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ശ്രദ്ധ വേണം, ഏത് അവസ്ഥ വരെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
തീർച്ചയായിട്ടും വേണം.
കാരണം പലരും പറയുന്ന ഒരു വാക്കാണ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് ഏത് അവസ്ഥ വരെ എനിക്ക് ചെയ്യാൻ പറ്റും?
അതെങ്ങനെ
എനിക്ക് മനസ്സിലാവും?
അത് മനസ്സിലാവുക, ഞാൻ എന്നെ തന്നെ ലൂസ് ചെയ്യും. കാരണം ഞാൻ റിയാക്റ്റീവ് പേഴ്സണാലിറ്റി മാറാൻ തുടങ്ങും പതുക്കെ പതുക്കെ. ആദ്യമൊക്കെ എനിക്ക് എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഓക്കെ നോ പ്രോബ്ലം നോ പ്രോബ്ലം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന വൃത്തി ഇല്ലല്ലോ. ചിലപ്പോൾ മാറാൻ പറ്റാത്തത് കൊണ്ടുമായിരിക്കാം. പക്ഷെ ഒരു പരിധിയിലപ്പുറം ഒരു കവറിൽ സാധനം വെച്ച് അമർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കവറ്
പൊട്ടും,
അതുപോലെ വരും. ഇതുപോലെ തന്നെ നമുക്ക് എന്താ സംഭവിക്കാൻ തുടങ്ങും, ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ അതിനുള്ളിൽ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ക്യാരക്ടർ ആ ചേഞ്ച് വരാൻ തുടങ്ങും. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഞാൻ സെൻസിറ്റീവ് ആവാൻ തുടങ്ങും. പെട്ടെന്ന് മൂഡ് ഓഫ് ആവുക, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം പഴയമിക്കും വല്ലാതെ പൊട്ടിത്തെറിക്കുക, അൺകൺട്രോളബിൾ ആയിട്ട് രീതിയിൽ എനിക്ക് ദേഷ്യം വരിക, എന്നെ തന്നെ എനിക്ക് എവിടെയോ മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. മീൻസ് മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെ യൂസ് ചെയ്യുകയാണ്, അപ്പൊ നിങ്ങൾ അണ്ടർ കൺട്രോൾ ആയിക്കൊണ്ടിരിക്കുകയെന്ന് അർത്ഥം. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും ഇടിയരുത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് എന്തോ എന്നെ തന്നെ നഷ്ടപ്പെടുന്ന പോലെ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറി പോകുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക യോനിയുടെ ചേഞ്ച്. പിന്നെ അവിടെ തൊട്ട് നമ്മൾ ഓൾട്ടറിന് വേണ്ടി ചിന്തിച്ചേ പറ്റൂ. ഏത് രീതിയിൽ ഓൾട്ടർ ചെയ്യണം അത് ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനുവേണ്ടി അതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്, അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് കഴിയുന്നുവെങ്കിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്നിൽ മേലെ പ്രഭാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആന്റിപ്പതി കോപ്പിംഗ് ചെയ്യണമെന്ന് പറയും. അതായത് ഈ പണ്ട് കാലത്ത് മതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മതിലിന്റെ മേലെ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ കവറി നിന്നിട്ടില്ലേ, വെള്ളത്തിന് അത് പൊയ്ക്കൊള്ളണം. അഥവാ അതിന്റെ ഉള്ളിൽ നിരന്തരമായി വീണു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് കോൺക്രീറ്റ് പോകും, നഷ്ടം സംഭവിക്കും. അപ്പൊ ഇല്ലാതിരിക്കാൻ വേണ്ടി അത് പോകാൻ വേണ്ടി നേരത്തെ കോപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ സിറ്റുവേഷൻ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഞാൻ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതെനിക്ക് നഷ്ടം ഉണ്ടായിരിക്കാം, തന്നെ അവോയ്ഡ് സിറ്റുവേഷൻ. അപ്പൊ അതിനെ ഈ ത്രീ ടെക്നിക്ക് യൂസ് ചെയ്യാം നമ്മളിപ്പം. ഒന്നുകിൽ അവോയ്ഡ് ചെയ്യുക, ഓർ ഓൾട്ടർ ചെയ്യുക, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ സിറ്റുവേഷൻ ഏതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആധാരത്തിൽ നമ്മൾ ചെയ്യുന്നത് മാത്രം.
അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ട്രെസ്സിനെ നമുക്ക്
ഒരു വിധത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന
കാര്യമാണ്. വീണ്ടും ആ ലക്ഷണങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇപ്പൊ ഞാൻ പെരുമുറുക്കത്തിന് അടിമപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നറിയാൻ എനിക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നിൽ തന്നെ?
ഇതിൽ രണ്ട് വെറൈറ്റി ഉണ്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാമ്പ് നമ്മുടെ മുന്നിൽ വന്നെന്ന് വിചാരിക്കും. രണ്ട് വിധത്തിലാണ് ആളുകൾ അതിന് ചെയ്യുക. ഒരു കൂട്ടം ആളുകള് എവിടേക്ക് എനിക്ക് ഓടി രക്ഷപ്പെടേണ്ടതെന്ന് നോക്കും. മറ്റൊരു കൂട്ടം ആളുകളാണെങ്കിൽ എവിടെ നിന്ന് എനിക്കൊരു വടി കിട്ടോ സാധനം കിട്ടോ പാമ്പിനെ കൊല്ലാൻ നോക്കും. രണ്ട് ടൈപ്പില് പിന്നെ മെഡിക്കൽ ലാംഗ്വേജിൽ പറയാനുള്ള ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയും. സിറ്റുവേഷൻ നേരെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഈ
സിറ്റുവേഷൻ
മനുഷ്യന്മാരെ ക്യാരക്ടറിൽ നമുക്ക് അത് കാണാൻ പറ്റും. അതായത് ചില ആളുകൾ എന്തെങ്കിലും കാര്യം വരുമ്പോഴേക്കും അവരവിടുന്ന് ഇനിയോ എന്നെ കൊണ്ട് വയ്യാതെ ഒന്ന് തവന്നിരിക്കുന്നതാണ്, എനിക്കൊന്നും ആവില്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടട്ടെ. മറ്റൊരു കൂട്ടർ അങ്ങനെയല്ല, ജീവിതത്തിൽ സിറ്റുവേഷൻസ് വരും, നമ്മൾ അതിന് നേരിട്ട് തന്നെ വേണ്ടി മുന്നോട്ട് പോകാന്ന് പറയുന്ന ആളുകൾ രണ്ട് വിധത്തിൽ കാണാം. അപ്പൊ ഈ വിധത്തിൽ ഏത് രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മുടെ ഫിസിക്കലി കൂടി കുറച്ച് എഫക്റ്റ് ഉള്ള ഒരു സംഗതിയാണ്. ഞാൻ ഫൈറ്റ് ആണെങ്കിൽ എന്റെ സിംപാറ്റിക് സിസ്റ്റത്തിൽ എഫക്ട് ഉണ്ടാവുമ്പോഴാണ് ഈ ഫൈറ്റിംഗ് മൂഡിനുള്ളിൽ വരുന്നത്. അതെല്ലാം നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, അത് നാഡി വ്യൂഹത്തിനുള്ളിൽ, അത് പാരാസിമ്പറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ തളർന്നു പോവുക ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെയൊക്കെ ആധാരത്തിൽ നമ്മുടെ ബോഡിയുടെ ഉള്ളില് സിമ്പാറ്റിക്കലാണോ പാരാസിമ്പാറ്റിക്കലാണോ എഫക്ട് ഉണ്ടാകുന്നത്, അതിന്റെ ആധാരത്തിൽ ശാരീരികമായ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കാൻ തുടങ്ങും. നമ്മൾ
പറയാതെ
ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏത് തോട്ടും എഫക്ട് ചെയ്യാം, നമ്മുടെ ഹൈപ്പോതലാമസിന്റെ ആരംഭ സ്ഥാനത്താണ്. അവിടെ ഉണ്ടാവുന്ന പൾസ് അനുസരിച്ചാണ് ബാക്കിയെല്ലാം തുടങ്ങുന്നത്. അതുകൊണ്ട് സ്ട്രെസ് വന്നു അല്ലെങ്കിൽ ഒരു കാര്യം കണ്ട ആദ്യം തന്നെ നമ്മുടെ ചിലർക്ക് ഈ സിമ്പാറ്റിക് സിസ്റ്റം ആണ് എഫക്ട് ചെയ്യുന്നെങ്കിൽ അവരെ മുഖത്തിലെ വെയിൻസ് ഒക്കെ വരിഞ്ഞ് മുറുകാൻ തുടങ്ങും. ചില ആളുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു വി ഷേപ്പ് എന്ന് പറയും, വിക്ടറി എന്ന് പറയും. ടെൻഷൻ വല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നെക്ക് മസിൽസ് വരിഞ്ഞ് മുറുകാൻ തുടങ്ങും അവർക്ക്. കൈകാലുകൾ തലവേദന ഉണ്ടാവും. അപ്പൊ ഡോക്ടർ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ പറയും, അവർ ഡോക്ടർ അടുത്ത് എനിക്ക് റിലാക്സ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവര് ഓൾറെഡി പറയും എനിക്ക് ഭയങ്കര മസിൽ പെയിൻ ആണ്, എനിക്ക് സഹിക്കാനാവുന്നില്ല. വീട്ടുകാർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, ഡോക്ടർ നോക്കുന്നു, ഇവര് പെർഫെക്റ്റ്ലി ഓക്കെ, ഇവർക്ക് പ്രോബ്ലം ഒന്നും കാണാനില്ല പറയുന്നു. തിരിച്ചു വരുമ്പോഴും ഇവരിതേ അവസ്ഥ അനുഭവിക്കായിരിക്കും. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഒരു പെയിന്റെ അത് ബാഹ്യരോഗമായിട്ട് പുറത്തേക്ക് വരുന്നത് മാത്രമാണ്. ചിലർക്ക് തലവേദന ഉണ്ടാവും. ഞാൻ കേട്ട എത്രയോ വെറൈറ്റി തലവേദനകളുണ്ട്. അതിൽ ചില തലവേദനകൾ മാത്രമാണ് ഫിസിക്കൽ പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഓൾ തലവേദനകളും വരുന്നത് നമ്മുടെ ഉള്ളിൽ പോകുന്ന ടെൻഷന്റെ ഭാഗമായിട്ടാണ് തലവേദന. നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട് തലവേദന എന്ന് പറയുമ്പോൾ തലയുടെ ഉള്ളിൽ എന്താ പോയേ അതെടുത്ത് കളഞ്ഞ തലവേദന പോയി എന്ന്
പറയാറുണ്ട്.
തലയുള്ളിലേക്ക് പോയിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കായി കളഞ്ഞു കഴിഞ്ഞാൽ തലവേദന പോകുന്നുള്ളൂ. അത് മെഡിസിൻ കഴിച്ചാൽ നമുക്ക് നിർത്താൻ കഴിയില്ല. അതുപോലെ പിന്നെ മറ്റൊന്ന് ചിലർക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് അത് പുറത്തു വരാറുണ്ട്. കാരണം അവരുടെ ചെസ്റ്റ് അതിന്റെ മസിൽസ് ഒക്കെ വരയ്ക്ക് മുറുകാൻ തുടങ്ങും, അവർക്ക് ചെസ്റ്റ് പെയിൻ ആയി തോന്നിപ്പോകും. ചിലരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് നമ്മൾ നണ്ടറിൽ പോകുന്ന സമയത്ത് അത് നമ്മുടെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഒക്കെ വല്ലാതെ ബാധിച്ചേക്കാം. ഷുഗർ ആയിട്ട് പ്രഷർ ആയിട്ട് ബ്ലഡ് പ്രഷർ ഉണ്ടാവാം. പിന്നെ നോർമലി നമ്മുടെ വീട്ടിൽ നോക്കിയാൽ നമുക്കറിയാം കുറച്ചൊക്കെ ഷുഗറുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. വീട്ടിലെന്തെങ്കിലും ആളുകൾ തമ്മിലൊരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരുടെ ഷുഗർ ലെവൽ കൂടും. അവരവരുടെ സൈനോട് ഓട്ടോമാറ്റിക് ആയിട്ട് പറയും എനിക്ക് വയ്യ പറഞ്ഞാൽ എണീക്കാൻ കഴിയൂല. അവർക്ക് റീസൺ എന്താണ്? അവരുടെ ഷുഗർ ലെവൽ കൂടിയിരിക്കുകയാണ്. എന്തുകൊണ്ട് കൂടി? അവരുടെ ഉള്ളിൽ പോയതായിട്ടുള്ള കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ വർദ്ധിപ്പിച്ചതാണ്. പിന്നെ മറ്റു ചിലർക്ക് പറഞ്ഞു ഉറക്കമില്ലായ്മ ഇന്ന് പലരും ഉണ്ട്. പല
ഉറക്കമില്ലായ്മ
പറയാറുണ്ട്. അതെ അതെ, കുറച്ചൊക്കെ മെഡിറ്റേഷൻ പ്രാക്ടീസ് കഴിയുമ്പോൾ പലരും പറയാറില്ല ഫസ്റ്റ് റിസൾട്ട്, ഓ ഇതിനെന്തോ അറിയില്ല സിസ്റ്റർ, ഒരു 4-5 ദിവസം എനിക്കിവിടെ ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് കഴിഞ്ഞതോട് കൂടിയിട്ട് നന്നായിട്ട് ഞാൻ ഉറങ്ങിയെന്ന്. ഉറക്കം എന്നൊരു സാധനം എന്ന് മനുഷ്യന്മാർക്ക് ഇല്ലാതായി തുടങ്ങി. അതിന് മെഡിസിൻ എടുക്കേണ്ട ഒരു അവസ്ഥ. അതൊരു മനുഷ്യൻ ഏറ്റവും സ്കൂളിൽ കംഫർട്ട് ഫീൽ ചെയ്തൊരു മൊമെന്റ് ആണ് നല്ല ഉറക്കം. അതിന് പോലും മെഡിസിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ ഇതുകൊണ്ട് വരുന്നു. നമ്മുടെ സൈക്കി എഫക്ട്സ് ഓഫ് ദ ബോഡി, സൈക്കോസൊമാറ്റിക് ഡിസീസ്,
സൈക്കോസൊമാറ്റിക് എന്ന്
അതെ ഈ ഡോക്ടർ പറയുകയും ചെയ്യാറുണ്ട്. ചിലർക്ക് പെപ്റ്റിക് അൾസർ ഉണ്ടാവാറുണ്ട്.
നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ആയുർവേദത്തിൽ തന്നെ നമ്മളിപ്പോ ബാധയിൽ നിന്ന് വ്യാധി
ഉണ്ടാകുന്നത്
അത് തന്നെയാണ് ഇപ്പോ ഇന്ന് മോഡേൺ ശാസ്ത്രജ്ഞർ പറയുന്ന സൈക്കോസൊമാറ്റിക്
ഡിസീസസ്.
ഈ ഹാർട്ടിന്റെ പ്രശ്നം പറഞ്ഞിരുന്നു, അതും ഇന്ന് ഇന്ത്യയിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. സ്ട്രെസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒന്ന് ഹാർട്ടിനാണെന്ന് തോന്നുന്നു.
പൊതുവേ നമ്മൾ കണ്ടുവരാറുണ്ട് ഈ ഹാർട്ട് പ്രോബ്ലംസ് അധികം ജെൻസിലാണ് കൂടുതലായിട്ട് വരാറ്. പറയുന്നത് ഹോൾഡിംഗ് നേച്ചർ, കാരണം ഒരു ഫാമിലിയിലാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി തുറന്നു പറയാനായിട്ട് ഫാമിലിയിലെ മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും ഗൃഹനാഥന്മാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അവർ അതിനെ കുള്ളി പിടിച്ചു
നോക്കും.
അപ്പൊ ഹോൾഡിംഗ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്ന പറയാം. അത് രണ്ടും എച്ച് ആണല്ലോ, ഹോൾഡ് ആൻഡ് ഹാർട്ട്. ഹാർട്ടാണ്
ഇതിനൊക്കെ
പിടിച്ചു വെക്കുന്ന കറക്റ്റ് ആയി പോകും. അതുകൊണ്ട് ഷെയറിംഗ്, വീട്ടിലുള്ളവർ ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് എന്താണോ അത് നമുക്ക് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. പലരും വിചാരിക്കും ഈ തുറച്ചു പറയാന്നുള്ളത് വളരെ മോശമാണ്. കാരണം നമ്മുടെ അങ്ങ് പക്ഷെ അത് പറയേണ്ട കാര്യം പറഞ്ഞേ പറ്റൂ. അതെല്ലാം തന്നെ നമ്മളൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കണക്കാക്കും പലരും. വീട്ടുകാരടുത്തൊക്കെ അതൊക്കെ തുറന്ന് പറയാന്ന് വെച്ചാൽ മോശം, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ഇങ്ങനെയൊക്കെ ആ ഒരു ഭാഷ പറയാ. അപ്പൊ വീട്ടുകാര് പറയേണ്ടവരല്ലാന്ന് വിചാരിക്കുന്നവര്, ചിലരാണെങ്കിൽ അധികം പറയുന്നത് കൊണ്ട് ഭരിക്കപ്പെടുന്നവര് രണ്ടും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയണം, എവിടെ പറയണം എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടി നമ്മൾ ഷെയർ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർട്ടിന്റെ പ്രോബ്ലം ഒരു ഇത് ഒഴിവാക്കാം. കാരണം ഷെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കുന്നു, ഉള്ളിൽ നിങ്ങൾ എടുത്തു വെച്ച പ്രഷർ ഉണ്ടല്ലോ അത് നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കി എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ സ്ട്രെസ് നിങ്ങൾ അതിനെ ഒഴിവാക്കി നിർത്തും. അപ്പൊ സ്ട്രെസ്സിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഷെയർ ചെയ്യും. ഇത്തരം നമ്മുടെ ലോകത്ത് ഇല്ലാതെ പോയത്
അതുതന്നെയല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ സ്ത്രീകള് ഹാർട്ട് അറ്റാക്ക് പൊതുവെ
കുറവായിട്ട് കാണാം. ഇല്ലാതിന്റെ നല്ല ഉണ്ടാവലുണ്ട് സ്ത്രീകൾക്ക്,
പൊതുവെ കുറവാണ്. അത് ഈ ഒരു കാരണം ആയിരിക്കുമോ? കാരണം കൂടുതൽ ഷെയർ ചെയ്യുന്ന
ഷെയറിംഗ് ക്യാരക്ടർ, അതെ അതെ, അതൊരു നല്ല കാര്യം കൂടിയാണ്. പലപ്പോഴും അപകടം ഉണ്ടാക്കാറുണ്ടാവാം, പക്ഷെ അതൊരു നല്ല ക്യാരക്ടർ കൂടിയാണ്. കാരണം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ രോഗം അവർക്ക് അറ്റാക്ക് കുറയും.
പക്ഷെ എന്നാലും ഇപ്പൊ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നു. ലോകത്തൊട്ടാകെ സ്ത്രീകളുടെ സ്ട്രെസ്സിന്റെ സർവേ നടത്തിയപ്പോൾ ഭാരതത്തിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കണ്ടെത്തിയത്. നമ്മുടെ നാട്ടിന്റെ സാഹചര്യം, എന്നാൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഇപ്പോഴും കുറവ് ഭാരതത്തിൽ തന്നെയാണെന്നും നമുക്കറിയാം. അപ്പൊ പിന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്?
ഒരൊറ്റ കാരണമാണ്, നമ്മുടെ ഭാരതത്തിനുള്ളില് ഫാമിലി എന്നൊരു കൺസെപ്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്.
തീർച്ചയായിട്ടും
മറ്റു നാടുകള് പറ്റില്ലെങ്കിൽ നീ പോ ഞാൻ പോയി ഫിനിഷ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. കാരണം കുടുംബം ഇമ്പുള്ളത് കുടുംബം എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ആ കുടുംബത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ വേണം നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ എന്ന് ഇന്നും 100% വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്,
വിലപ്പെട്ടതാണ്.
ആ ഒരു ബന്ധത്തിന് നിലനിർത്തേണ്ടി വരുമ്പോൾ നമുക്ക് പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ഒരുപാട് വേണ്ടി വരുന്നു. അപ്പൊ പല കുടുംബങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഈ പുറത്തു പോയിട്ട് വരുന്ന ആളുകളാകുമ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേറൊരു ലോകമുണ്ട്. അപ്പൊ ആ ലോകത്തിൽ അവർ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് വരും. പക്ഷെ ആ ഒരു പുറമെ എന്തൊക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ ഇതൊക്കെ വന്ന് ഇവരോട് പറയൂല്ല. പക്ഷെ ഈ കാര്യങ്ങളുടെയൊക്കെ പെരുമാറ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല എഫക്റ്റീവായിട്ട് കാണുകയും ചെയ്യും. കുട്ടി നന്നായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പറയുന്നത് അച്ഛന്റെ മോനാ, കുറച്ച് മോശമായി കഴിഞ്ഞാൽ അമ്മയ്ക്കായി കുറ്റം കാണാറില്ലായിരുന്നു. അപ്പൊ എല്ലാറ്റിനും ഒരു സൂക്ഷ്മ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സപ്രഷൻ ഇവിടുത്തെ സ്ത്രീകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്, യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തില്.
ആ സപ്രഷനാണ് ഈ
കാരണമായിട്ട് കാരണം ഒന്ന് പുറത്ത് പറഞ്ഞു. ഇപ്പോ നമ്മൾ പലപ്പോഴും കാണാം, സ്ത്രീ ഒരു പൊതുരംഗത്തിലേക്ക് പോകണമെങ്കിൽ ഒരു ജോലിക്ക് പോകണം എന്ന് വിചാരിച്ചോളൂ. എന്തുകൊണ്ട് ഭാരതത്തിൽ ജോലി എടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം കുറയുന്നത്? എഫിഷ്യൻസി കുറഞ്ഞിട്ടാണ് അല്ല. കാരണം നമ്മുടെ സ്ത്രീകൾക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി, ചോറും കറിയും വെച്ച്, മക്കളുടെ കാര്യം നോക്കി, എല്ലാം കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ.
തീർച്ചയായിട്ടും ലോകത്തിൽ 3/2 ജോലിയും സ്ത്രീകളാണ് ചെയ്യുന്നത്.
അതെ അതെ. കാരണം വീട്ടില് ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നുണ്ടാവും. ഭാര്യ വഴക്കിലേക്ക് കയറിയിട്ട് 6 മണിക്ക് ചായ ഉണ്ടാക്കുന്നുണ്ടാവും, ഹസ്ബൻഡ് പേപ്പറും പിടിച്ച് പുറത്തിരിക്കുന്നുണ്ടാവുള്ളൂ. ചായ കിട്ടാത്തതിന്റെ പേരിൽ വഴക്ക് ഭാര്യയ്ക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്ത്രീകൾ എന്ന് വിചാരിച്ചു പോകും, രണ്ടും കൂടി എടുക്കണ്ടല്ലോ, ഒന്ന് അവരെടുത്തോട്ടെ, ഒന്നെങ്കിലും ഞാൻ എടുക്കാം അല്ലെ. പക്ഷെ ഈ എടുക്കുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? അവർക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു ലോകല്ലാതെ പോകും. എല്ലാവർക്കും കുറ്റം പറയാൻ, വചീത്ത പറയാൻ ഒക്കെയുള്ള ഒരു ഘടകങ്ങളായിട്ട് പലപ്പോഴും, ഇത് മാത്രമൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, പക്ഷെ അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കൂ? ഇത് എല്ലാവരുടെ ഉള്ളിലെ കാര്യം എടുക്കണം എന്ന് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞാലോ, ഒരു ചൊല്ലം തന്നെ പറയും, നമ്മുടെ വീടിന്റെ ഉള്ളിൽ കല്യാണം കഴിച്ചു കൊടുത്ത ഭർത്താവിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ സ്വന്തം അച്ഛനും അമ്മയോട് പോലും ഒരു പരിധിയിൽ കൂടുതൽ പറയരുത്, പറയും, മോശമാണ്, അവനവന്റെ വീട് നമ്മൾ കാത്തോളണം എന്നാണ്. ആരോട് പറയണം?
അങ്ങനെയുള്ള ഒരു സാമൂഹിക
മനോഭാവം തീർച്ചയായിട്ടും ഇപ്പോഴും പറയുന്ന പെൺകുട്ടികളുടെ അടുത്തൊക്കെ പറയുമ്പോ നമ്മൾ സ്ത്രീകൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ചില അച്ഛനമ്മമാര് മറിച്ച് ചെയ്യുന്നവരില്ലാത്തൊന്നുമില്ല. കുട്ടി എന്തെങ്കിലും പറയുമ്പോ കാര്യം എന്തെന്ന് മനസ്സിലാക്കാതെ എടുത്ത് ചേർന്ന അച്ഛനമ്മമാരുണ്ടാവും. പക്ഷെ എന്നാലും ഒരു 90% നോക്കി ഇപ്പോഴും എങ്ങനെ തന്നെയാണ്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യാം, സോ അഡ്ജസ്റ്റ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വേണ്ടി വരും? അതുകൊണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് കുറവായിരിക്കാം, പക്ഷെ ഷുഗറും പ്രഷറും ഒക്കെ സ്ത്രീകൾക്ക്
സ്ത്രീകൾക്കാണ് തീർച്ചയായും ഇത് എല്ലാവരെയും ഒരുപോലെ ആക്രമിക്കുന്ന ഒന്നാണ്. ബെഞ്ചി, നമുക്ക് നമ്മുടെ ലക്ഷണങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു. മനസ്സിന്റെ ശക്തി, കാരണം മനുഷ്യൻ കൂടുതലും അവന്റെ മനസ്സാണ്, മനസ്സിന്റെ ശക്തിയെ ഇത് എങ്ങനെ ചേർത്തിക്കളയുന്നു? പിരിമുറുക്കും
എത്രത്തോളം നമ്മൾ സ്ട്രെസ്സിലായി മാറുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ഒരു നെഗറ്റീവ് സൈക്കിളാണ്. അപ്പം നമ്മൾ ഇവന്റ് റിയാക്ഷൻ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ അടുത്ത് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരുന്നു, നമ്മുടെ ഭർത്താവ് വന്നതിനോട് ദേഷ്യപ്പെടുന്നു. ഭർത്താവ് ദേഷ്യപ്പെട്ട് കഴിക്കുമ്പോൾ ഈ തിരിച്ച് അങ്ങോട്ട് മറുപടി പറയാൻ 99% ആൾക്കും പറ്റാറില്ല. കാരണം സാധിക്കൂല, പറഞ്ഞാലും പ്രശ്നമായി മാറുകയുള്ളൂ കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും അറിയോ? ഈ കാര്യത്തിന് എന്റെ ഉള്ളിൽ ഞാൻ വെക്കുന്നു, പോയിട്ട് അടുക്കള ആഹാരം ഉണ്ടാക്കാൻ നോക്കും. ആഹാരം ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ ടേസ്റ്റ് കുറയ്ക്കും. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ ആഹാരം കഴിക്കാൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ മൂടില്ലാത്ത ഒരാളാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്, അത് കഴിക്കുന്ന ആഹാരത്തിന്റെ ടേസ്റ്റ് കൂടെ കുറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ റിയാക്റ്റീവ് ആയി മാറും. എന്നുവെച്ചാൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ നമുക്ക് റെസ്പോൺസ് കൊടുക്കാം. ഒന്ന്, പറഞ്ഞു കഴിയുമ്പോൾ ഒരു സംസാരം മനസ്സിലാക്കാൻ നമുക്ക് കുഴപ്പമില്ല, ഇത് അവർക്ക് പറയുന്ന ആരോടും പറയാൻ പറ്റില്ല, എന്റെ അടുത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, എവിടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന അവിടെ അല്ലേ നമ്മൾ ഓപ്പൺ ആവുക, അത്രയല്ലേ ഉള്ളൂ, ലീവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് വേണേ നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷൻ എടുക്കുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന റെസ്പോൺസ് പോസിറ്റീവ് ആയിരിക്കും. കുറച്ചുകൂടെ നന്നായിട്ട് ആഹാരം കൊണ്ട് കൊടുക്കട്ടെ, അതുകൊണ്ട് അവരെ മനസ്സൊന്ന് സന്തോഷിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ റിയാക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു. അതേസമയം മറ്റൊന്ന്, ഞാനതിനെ എന്നോട് തന്നെ പറഞ്ഞിട്ട് കാര്യം, ഞാനിതിന്റെ ഉള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുന്നല്ലോ എന്നാണ് വിചാരിക്കുന്നെങ്കിലോ, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ രണ്ടു വിധത്തിലൊരു ഞാൻ റിയാക്ഷൻ കൊടുക്കുന്നു, ഒന്ന് പോസിറ്റീവ് മറ്റൊന്ന് നെഗറ്റീവ്.
ഇവിടെ ഇതൊരു മനോഭാവങ്ങളുടെ ഒരു ഒരു
തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യേണ്ട മനോഭാവത്തിൽ തന്നെയാണ്.
അപ്പൊ ഇവിടെ നമ്മൾ ഏത് രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കണം? കാരണം ഇതെല്ലാവർക്കും അറിയും, ഇങ്ങനെ ആണ് പെരുമാറേണ്ടത്, ഇങ്ങനെയല്ല എന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ പറ്റാത്ത, കുടുംബ ഭദ്രത വേണം, സംഘർഷം ഉണ്ടാവരുത് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാതെ പൊട്ടിത്തെറിക്കുന്നത്. ഇവിടെ നമ്മള്
എന്തൊരു കാര്യത്തിനും ഒരു ഇവന്റിന്റെ മുന്നേ റിയാക്ഷനും ഇടയിൽ ഒരു ഇന്റർവെനിങ് ഫാക്ടർ ഉണ്ട്, ഇടയിൽ ഒരു ഘടകമുണ്ട്. ആ ഘടകമാണ് നമ്മുടേതായിട്ടുള്ള കപ്പാസിറ്റി. ആ ഒരു കപ്പാസിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യുന്നു വെച്ചാല്, ഞാൻ ഓർക്കാറുണ്ട് ഒരു കഥ, അതായത് ഒരു യുവാവിന് ജോലി കിട്ടാതെ ഒരു ഗ്രാമത്തിൽ ജോലി അന്വേഷിച്ചു പോയി അവൻ. ആ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വെച്ച് അവിടെയുള്ള ഒരു മരം മുറിക്കുന്ന ഒരു, നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കഥ, ഒരു മരം മുറിക്കുന്ന ഒരു ഷോപ്പിലായിരുന്നു അവന് ജോലി കൊടുത്തു. ഒരു മഴ കൊടുത്തു പോയി പറയാണ്, കാട്ടിൽ പോയിട്ട് നീ മരം മുറിച്ചിട്ടോ. ഒന്നാമത്തെ ദിവസം അവൻ പോന്നു, വൈകിട്ട് അവൻ 7 മരം മുറിച്ചു. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ അത് 6 മരമായി. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ 5 മരമായി. അതിന് 7-ാമത്തെ ദിവസം വൈകുന്നേരം ഇയാൾ പോയി നോക്കുമ്പോൾ അവിടെ ഒരു മരം വൈകുന്നേരം വരെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവൻ മുറിച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചു പോലും, ഇതെന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ ഒരു മരം മുറിച്ചില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ അതേ ഉത്സാഹത്തോടു കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സർ എന്ന് പറയുന്നു. പക്ഷേ ഇയാൾക്കത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇയാൾ മഴ എടുത്ത് നോക്കുക, ഇതെന്താ നീ ഈ മഴ കൊണ്ട് മുറിക്കുന്ന, നീ മരം മഴ മുറിച്ച് വെപ്പിക്കാൻ വേണ്ടി നോക്കുന്നില്ലേന്ന് പറയാണ്. അപ്പൊ ഇതിനിടയിലെ ഇന്റർവെനിങ് ഫാക്ടർ എന്താണ്? മഴ മൂർച്ച വെപ്പിക്കുക. നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ലൈഫിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ മൂർച്ച വെപ്പിക്കാൻ, എന്റെ ശക്തിനെ ഡെവലപ്പ് ചെയ്യാൻ, എന്റെ ഉള്ളിലെ പവർ ഉണ്ടെങ്കിൽ എനിക്കിതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് കുറച്ച് സമയം അത് മനുഷ്യന്മാരെ കണ്ടെത്തുന്നില്ല. ആ ഒരു ഫാക്ടർ ഡെവലപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് രണ്ടിന്റെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കും. ദെൻ വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം.
അപ്പോ നമ്മൾ പറഞ്ഞു വരുന്ന എല്ലാം ഒരു പോയിന്റിലേക്കാണ്. എനിക്കാണ് മാറാനുള്ളത്. സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് എന്റെ ഉള്ളിൽ അതിനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. യാത്ര തീർച്ചയായും നമ്മൾ തുടരണം. ഇന്നത്തെ സമയം അവസാനിക്കുക. വളരെയധികം ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നമ്മൾ മനസ്സിലാക്കി. ഇത് തീർച്ചയായും പ്രേക്ഷകർ അവരുടെ ജീവിതത്തിലേക്ക് ആഴത്തിലേക്ക് സ്വയം സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. കാരണം അതിലൂടെ മാത്രമേ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ വിലപ്പെട്ട ഈ സമയത്തിന് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്, എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. മനോഭാവങ്ങളുടെ മാറ്റം നമുക്കിന്ന് അനിവാര്യമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പെട്ടുഴലുമ്പോൾ, നട്ടം തിരിയുമ്പോൾ മനുഷ്യൻ ആദ്യം ഓർക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. ഇവിടെ സാഹചര്യങ്ങളല്ല മാറേണ്ടത്, പ്രശ്നങ്ങളല്ല മാറേണ്ടത്, മാറേണ്ടത് ഞാൻ തന്നെയാണ്. എന്റെ ഏതോ നിഷേധാത്മകമായ മനോഭാവമാണ് എനിക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. അത് മറ്റു വ്യക്തികളല്ല. മറ്റു വ്യക്തികളും ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും പുറം ലോകത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഞാൻ എന്ന വ്യക്തി എന്റേതായ ലോകമുണ്ടാക്കുന്നു. ആ ആന്തരിക ലോകത്തിന്റെ ശക്തി കൊണ്ട് പുറം ലോകത്തെ നമ്മൾ സ്വാധീനിക്കുന്നു. നേരെ തിരിച്ചല്ല ഉണ്ടാക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവാകട്ടെ നമ്മുടെ ഇന്നത്തെ പാഠവും. ഈ പാഠത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് വീണ്ടും സഞ്ചരിക്കണം. ഈ യാത്രയിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ജീവിതഗന്ധിയായ ഈ പരിപാടി തീർച്ചയായും അനേക ലക്ഷങ്ങൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്താനുള്ള മാർഗമാകട്ടെ. ജ്യോതിർഗമയ ഇന്ന് അവസാനിക്കുകയാണ്. തീർച്ചയായും വീണ്ടും കാണുന്നതുവരേക്കും നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: Thank you.